അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അനുമതി പ്രകാരമല്ലാതെ ശുപാർശ ചെയ്യാൻ മറ്റാരുണ്ട് എന്നുള്ളത്. അധിക ആളുകളുടെയും ഷിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണിത്. ഇവിടെ നാം പറഞ്ഞു നിർത്തിയ ആയിഷ ബീവിയുടെ ആ സംഭവം ധാരാളമായി നമ്മൾ ചിന്തിക്കണം. അതിൽ നമ്മൾ ഓരോ വിശുദ്ധ ഖുർആനിലെ ഓരോ ചരിത്രങ്ങളും ഓരോ സന്ദർഭങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. ആയിഷ ബീവിയുടെ അവസ്ഥ, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാം പർവ്വതത്തിന്റെ മുകളിൽ കപ്പലുണ്ടാക്കുമ്പോൾ ആളുകൾ കളിയാക്കുന്ന അവസ്ഥ, മൂസാ നബി അലൈഹി ഇസ്ലാം കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ കഴുത്തിൽ കത്തിവെക്കുമ്പോഴുള്ള അവസ്ഥ, റസൂലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ ഗുഹയിലാകുന്ന അവസ്ഥ, ഇവിടൊക്കെ എന്റെ അള്ളാഹ് എന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് അവരെത്തുമ്പോ ഉണ്ടല്ലോ. അതാണ് ഈ തൗഹീദിന്റെ തഹ്ഖീഖ് എന്ന് പറയുന്നത്. അതാണ് ആയിഷ ബീവിയെ പറ്റിയൊക്കെ ഈമാന്റെ ഈ കമാൽ ഈമാൻ, ഈമാൻ പൂർത്തീകരിച്ച സ്ത്രീകളെ പറ്റി എണ്ണുമ്പോ മറിയം ബീവി അലൈഹി ഇസ്ലാമയുടെ ഒപ്പം ആയിഷ ബീവിനെ പറ്റി സൂചിപ്പിക്കാൻ കാരണം അതാണ്. അതാണ് തൗഹീദിന്റെ പ്യുർപ്പ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായി പ്രത്യേകമായ ശുപാർശയുണ്ട്, ഷഫാഅത്ത് ഉണ്ട്. ഷഫാഅത്ത് ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞത്, ശിർക്ക് പരമായിട്ട് ഷഫാഅത്ത് ചെയ്യുന്ന ആളെ കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ ഷഫാഅത്തിനൊരാളെ കണ്ടുപിടിച്ച് അയാളോട് പ്രാർത്ഥിക്കുക, അയാളെ ഇസ്തിഖാസ നടത്തുക, അതല്ല. റസൂലുള്ളാഹിക്ക് ഷഫാഅത്ത് പ്രത്യേകമായിട്ടുണ്ട്. അത് ഇൻഷാഅല്ലാഹ് നാളെ പരലോകത്തിൽ വിചാരണ തുടങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കും. അങ്ങനെ അള്ളാഹുവിനെ ധാരാളമായിട്ട് പുകഴ്ത്തും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഇർഫഉ റസക, നബിയെ നീ നിന്റെ തല ഉയർത്തിക്കോ, വഖുൽ തുസ്മ, നീ പറഞ്ഞോ കേൾക്കപ്പെടും, വഷ്ഫഉ തുഷഫ, നീ ഷഫാഅത്ത് നടത്തിക്കോ, ആ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി ഷഫാഅത്ത് ചെയ്യും. നീ ആർക്കാണ് ആ ഷഫാഅത്ത് ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മിൻ ഉമ്മത്തി മൻ ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, എന്റെ ഉമ്മത്തിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കാത്തവർ, അതല്ലാതെ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കും. ഷഫാഅത്ത് ലഭിക്കാൻ മറ്റൊരു കാരണങ്ങളാണ് ബാങ്കിന് ശേഷമുള്ള ദുആ എന്നുള്ളത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തിത്താമ അസ്സലാത്തുൽ ഖായിമത്തി ആതി മുഹമ്മദിൽ വസീലത്തുൽ ഫളീല വബഅസഹു മഖാമൻ മഹ്മൂദൻ ലില്ലദീ വഅത. ആ ദുആ ചൊല്ലുന്നത് റസൂലുള്ള ഷഫാഅത്തിന് കാരണമാവും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലൽ നാളെ പരലോകത്ത് റസൂലുള്ളാഹിയിലേക്ക് അടുത്ത് ഉണ്ടാവാനും അതുപോലെ ഷഫാഅത്തിന് കാരണമാവുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ദുനിയാവിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ തോന്നിയ പോലെ ജീവിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വേറെ അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ ശുപാർശയോട് രക്ഷപ്പെടുന്നു വിശ്വസിക്കുക, അത് നമുക്ക് യോജിച്ചതല്ല. അത് അള്ളാഹു തആല സ്വീകരിക്കപ്പെടില്ല. അള്ളാഹു തആലയുടെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ അനുമതി വേണം. ആ മൂന്ന് ഉസൂലുകൾ നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. ഒന്ന്, അള്ളാഹിന്റെ അനുമതി വേണം. രണ്ട്, അള്ളാഹു തആല രണ്ടാളും തൃപ്തിപ്പെടണം. മൂന്ന്, തൗഹീദുള്ളവരെ അള്ളാഹു തആല തൃപ്തിപ്പെടുകയും. അങ്ങനെ മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി കഴിഞ്ഞ് അടുത്തത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ اللَّهُ تَعَالَى അവരുടെ മുൻപിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്ന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ്, അല്ലാഹു തആല അലീമാണ്, അല്ലാമാണ്, അല്ലാമുൽ ഗുയൂബാണ്, ആലിമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റ അറിവുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഖദറിൽ, അള്ളാഹുവിന്റെ ഖദറിലും ഖളായിലുമുള്ള വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഇൽമിലുള്ള വിശ്വാസം പൂർണ്ണമായിരിക്കണം. യഅലമു മാ ബൈന ഐദീഹിം, ഒരാളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അള്ളാഹുവിനറിയാം, വരാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിനറിയാം. അതല്ലെങ്കിൽ ചില തഫ്സീറുകളിൽ കാണാം, ഒരാളുടെ ദുനിയാവിലുണ്ടായ കാര്യങ്ങൾ അള്ളാഹുവിനറിയാം, നാളെ പരലോകത്ത് എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം. അള്ളാഹുവിന്റെ ഇൽമ് അങ്ങനെയാണ്. അള്ളാഹു തആല എന്നു മുതലുണ്ടോ, അതായത് അള്ളാഹു തആല എന്നുമുണ്ട്, അന്ന് മുതലേ അള്ളാഹു തആല ഇൽമ് പൂർണ്ണമാണ്. അതായത് നാം ഓരോരുത്തരും നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് വരെ നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളപ്പോഴൊക്കെയും അത് തീരുമാനിക്കപ്പെട്ടതാണ്. അള്ളാഹു തആലക്ക് അറിയുന്ന കാര്യമാണത്.
നമ്മളെ സൃഷ്ടിച്ചതിനു ശേഷം നമ്മൾ അള്ളാഹു തീരുമാനിക്കണല്ലേ എന്ത്? നമ്മൾ സ്വർഗത്തിലും നരകത്തിലും അല്ല. അള്ളാഹു തആലക്ക് അത് എപ്പോ അറിയാം? അള്ളാഹു തആല എന്ത് മുതലുണ്ടോ അന്ന് മുതൽ അള്ളാഹു തആലയുടെ ഇൽമുണ്ട്. അതാണ് അള്ളാഹു തആലയുടെ ഇൽമു എന്ന് പറഞ്ഞ. അത് പ്രത്യേകമായിട്ട് അള്ളാഹു പിന്നെ ഉണ്ടാക്കിയതല്ല. അങ്ങനെ പറയുന്ന ഒരു അള്ളാഹു തആല ഇൽമിനെ സൃഷ്ടിച്ചു പിന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ് എന്നാണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം. അത് കുഫ്റാണ്. കാരണം അള്ളാഹു തആലയുടെ ഇൽമ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അതിനർത്ഥം ഇല്ല. എന്ന് അള്ളാഹു തആല ഉണ്ടോ അന്നറിയാ നമ്മളിൽ ഓരോരുത്തരും എവിടെയാണ് എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റി പഠിക്കുന്തോറും നമുക്ക് യക്കീനും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ ഓരോ ഇസ്മ കൊണ്ടും ഓരോ സിഫത്ത് കൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഷെയ്ഖ് ഹുസൈമി റഹിമഹുള്ള പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കാണുന്നത് പോലുള്ള അറിവ് ലഭിക്കും അസ്മാഉൽ ഹുസ്നാ സിഫാത്തുൽ ഉലിയ കൊണ്ട്. നമ്മൾ പഠിക്കണം അള്ളാഹുവിനെ പറ്റി, അസ്മാഉൽ സിഫാത്ത് കൊണ്ട് അള്ളാഹുവിനെ പറ്റി പഠിക്കണം, അസ്മാഉൽ ഹുസ്നാ സിഫാത്തുകളെ കൊണ്ട്. എന്നാൽ വളരെയധികം വിശ്വാസത്തിൽ യക്കീൻ നമുക്കുണ്ടാവും. എങ്ങനെ ഉണ്ടാവുള്ളൂ? തൗഹീദ് അങ്ങനെ പൂർത്തിയാവുള്ളൂ. വേറെ വഴി അതിനില്ല. റുബൂബിയത്തിന്റെയും ഉലൂഹിയത്തിന്റെയും പൂർണ്ണത എത്തണമെങ്കിൽ അസ്മാഉൽ സിഫാത്ത് ശരിയായിരിക്കണം. അപ്പൊ നാം പറഞ്ഞു വന്നത് അള്ളാഹു തആല ഇൽമിനെ സംബന്ധിച്ച്. അള്ളാഹു തആലക്ക് അറിയാം നമ്മളെ കഴിഞ്ഞു. അള്ളാഹു തആലക്ക് കാലമില്ല. നമ്മൾക്കാണ് എന്ത്? കഴിഞ്ഞ കാലം, വരാൻ പോണ കാലം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അള്ളാഹു സുബ്ഹാനഹുവ എന്തില്ല? സമയമില്ല. സമയം എന്നുള്ള ഒരു ചുറ്റുപാടിനപ്പുറത്തേക്കാണ് അള്ളാഹു തആലയുടെ തീരുമാനങ്ങൾ. ഉദാഹരണത്തിന് പറഞ്ഞു എന്നാണ് ഓർമ്മ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മരിച്ച ആളും ഇന്ന് മരിക്കുന്ന ആളുടെയും ബർദഖി ജീവിതം എന്താണ്? ഒരേ കാലയളവാണ്. ഖബറിലെ ജീവിതം നമ്മൾ പറഞ്ഞ ബർദഖി ജീവിതം ഉണ്ടല്ലോ, പരലോകത്തിന്റെയും ദുനിയാവിന്റെ ഇടയിലുള്ള ആ ജീവിതം ഒരേ കാലയളവാണ്. കാരണം മരണത്തോടുകൂടി സമയം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. സമയത്തെ പറ്റി പഠിച്ചാൽ നമുക്കറിയാം, സമയം എന്ന് പറഞ്ഞാൽ വെറൊരു എന്താ പറയാ, ഒരു തോന്നല് മാത്രമുള്ള സമയം എന്ന് പറഞ്ഞ വൽ അസ്ർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ അതിന്റെ പ്രാധാന്യം വളരെയധികമാണ്. സമയം എന്നുള്ളത് വെറുതെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സാധനം മാത്രമാണ്. മരിക്കുന്നതോടുകൂടി സമയത്തിലേക്ക് പുറത്തേക്കാണ് ഒരാൾ പോകുന്നത്. ആദം നബിയുടെ മകൻ എത്ര കാലം ബർദഖിലുണ്ടോ അതേ കാലമാണ് നാളെ മരിക്കുന്ന ഒരാളും ഉണ്ടാവുക. അത്രേ ഉള്ളൂ. ഇസ്രാ മീറാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ നമ്മളൊക്കെ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഏഷ്യാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ വേഗം ഇട്ട് പോയിട്ട് സുബി ബാഗുടുക്കുമെന്ന് തിരിച്ചു വന്നു. അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത് ദുനിയാവില് ഒന്ന് തിരിഞ്ഞിറക്കുന്ന സമയം പോലും ഉണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. കാരണം പരലോകത്തിന് ദുനിയാവിന്റെ സമയം എന്നുള്ളതിന് പുറത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഹ്റാജ് യാത്ര. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ വിശദീകരിക്കാം. സമയം എന്നുള്ള തലത്തിൽ വിശാലമായി വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, വല്ലാത്തതൊക്കെ ബോധ്യപ്പെട്ടാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട് ദീനിന്റെ ഓരോ വിഷയങ്ങളെയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു ഇൽമ് അത് പൂർണ്ണമാണ്. അള്ളാഹു തആല പറഞ്ഞു, അസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറു ലക്കും വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം, നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവുന്ന ഒരു കാര്യം നടക്കുന്നത് അല്ലെങ്കിൽ സാധനം ഉണ്ടാവുന്നത് എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഷെറായിരിക്കും. നിങ്ങൾക്കറിയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അള്ളാഹു തആല ഇൽമ എങ്ങനെയാണ്? നമ്മൾ എന്തൊക്കെ വസിയകുൽ ശൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഇൽമ. നമ്മുടെ ജീവിതത്തിൽ നാളെ എന്തുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ, ഇംഗ്ലീഷിലെ ഒരു വാക്ക് പറയും, ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. അതായത് ഒരു കിളി ആകാശത്ത് നോക്കുമ്പോ, ഒരാൾ ഭൂമിയിലൂടെ യാത്ര പോകുമ്പോ ഒരു വഴിയിൽ അടുത്തത് എന്താണെന്ന് ആ കിളിക്ക് കാണാൻ പറ്റൂ. ഇയാൾ വളവിനപ്പുറത്ത് എന്താ അയാൾക്ക് കാണാൻ പറ്റൂല. അതായത് വരും കാലത്ത് നാളെ എന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കൃത്യമായിട്ട് ഇൽമുണ്ട് നമ്മുടെ ഓരോ കാര്യത്തെ പറ്റിയിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും അള്ളാഹുവിന്റെ ഇൽമിനകത്തുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇമാം അഹ്മദ് റഹിമഹുള്ള അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റി പറയുന്നതിന്റെ ഒരു ആശയമുണ്ട്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ എന്ന് പറയും, ഭൂമിയിലെ വിത്തുകൾ, ഭൂമിക്കുള്ളിലുള്ളതും പുറത്തുള്ളതും, മരങ്ങൾ, ചെടികൾ, അതിലെ ഇലകൾ, രോമങ്ങൾ, മുടികൾ, പർവ്വതത്തിന്റെ ഭാരം, കടലിന്റെ വെള്ളത്തിന്റെ അളവ്, അങ്ങനെ തുടങ്ങി കല്ലിന്റെയും മണലിന്റെയും എണ്ണം, അടിമകളുടെ സംസാരം, അടിമകളുടെ ചിന്തകൾ, എല്ലാം അത് അടിമകളുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ എന്തൊക്കെയുണ്ടോ എല്ലാത്തിന്റെയും കൃത്യമായ കണക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കയ്യിലുണ്ട്. എണ്ണം, ഒരു മരുഭൂമിയിൽ എത്ര മണൽ തരികൾ ഉണ്ട് എന്നുള്ളതിന്റെ എണ്ണം അള്ളാഹു തആല കൃത്യമാണ്. ഭൂമിയിലെ കടലിനടിയിലുള്ള വെള്ളത്തിന്റെ അളവ് അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമാണ്. ഓരോ നമ്മുടെ തലമുടികളുടെ മുടിയുടെ എണ്ണം വരെ അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായി. ഇതാണ് അള്ളാഹു തആലയുടെ ഇൽമ്. അള്ളാഹു തആലയുടെ ഇൽമ് ഒന്നും പുറത്തു പോകില്ല. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ അള്ളാഹ് എന്റെ അള്ളാഹ്ക്കറിയാം. എന്റെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതെ പറ്റി അള്ളാഹിനെ പറ്റി അള്ളാഹ്ക്ക് അറിയുന്നുണ്ട്. അലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അതാണ് അള്ളാഹു തആല അറിയുന്നത്. അള്ളാഹു തആലയെ പറ്റി അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലദീ യറാക ഹീന തഖൂം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നവൻ, തഖല്ലുബുക ഫിസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരുടെ ചലനം കാണുന്നവൻ, ഇന്നഹു ഹുവ സമീഉൽ അലീം, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അലീം അല്ലാഹു തആലയുടെ വലിയൊരു ഇസ്മാണ്, അല്ലാഹു തആല ഇൽമ് നമ്മൾ പഠിക്കേണ്ട ഒരു സിഫത്തുമാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവന്റെ ഇൽമിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന അല്ലാതെ നിങ്ങൾക്ക് എന്തുമില്ല, നിങ്ങൾക്ക് കിട്ടൂല. ചില മനുഷ്യർക്ക് ഒരു ധാരണ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ അറിയുമ്പോഴത്തിന് എനിക്ക് എന്തൊക്കെയാ അറിഞ്ഞു. വല്ലാഹി അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഓരോരുത്തരും ലഭിക്കുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഓരോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഓരോരുത്തരും ജനിക്കുന്നു ഒന്നും അറിയാത്ത അവസ്ഥയില്ല, ഒരു ഇൽമില്ലാത്ത അവസ്ഥയില്ല. അങ്ങനെ അവൻ ഇൽമ് നേടുന്നു, വളരുന്നു, വലുതാകുന്നു. മനുഷ്യന്റെ ഇൽമിന്റെ ദുർബലത എന്ന് പറയാണ് അല്ലാഹു തആല പറയാണ്, തുമ്മലി തബ്ലുഗു അശുദ്ധകും വമിൻകും മയ്യതവഫ വമിൻകും മയ്യറദ് ഇലാ അർദലിൽ ഉംറി ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈആ. ചില ആളുകള് നല്ല പിന്നെ ഇൽമ കിട്ടിയിട്ട് നല്ല ആരോഗ്യമുള്ള സ്ഥലത്തിന്റെ ചില ആളുകളൊക്കെ മരണപ്പെട്ടു. ചില ആളുകൾ ഇൽമുണ്ടായിട്ട് ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലെത്തുന്നവരെ പ്രായത്തിലാവും. പ്രായമായ ആളുകൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇൽമുണ്ടാവൂല, മറവി സംഭവിക്കും. മനുഷ്യന്റെ അറിവ് അത്രേ ഉള്ളൂ. മനുഷ്യന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നൽകുന്നതിന് എന്താണോ കിട്ടുന്നത് അത് സ്ഥിരം നിൽക്കുന്നതല്ല, അത് മറന്നു പോകും. ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുത്തതാണ് അള്ളാഹുവിനെ അനുസരിക്കണമെന്നുള്ളത്. അള്ളാഹു തആല പറയാണ്, വലഖദ് അഹിദന ഇലാ ആദമ മിൻ ഖബ്ൽ ഫനസിയ വലം നജിദ് ലഹു അദ്മ. ആദം നബി അലൈഹി ഇസ്ലാമിനോട് നാം കരാറ് ചെയ്തതാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നത് എന്താ കാര്യങ്ങളൊക്കെ, പക്ഷേ ഫനസിയ, ആദം നബി അലൈഹി ഇസ്ലാം മറന്നു. മനുഷ്യൻ മറക്കും. മനുഷ്യന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ ഇൽമിൽ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഇൽമിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിന് വളരെ ഒരു തുമൈനീന, വളരെ ഒരു സമാധാനം നമുക്ക് നൽകും. അല്ലാഹുവിന്റെ ഖളാ ഖദറുള്ള വിശ്വാസം പൂർണ്ണമാകുന്ന ശരിയാകുന്ന ഒരുത്തൻ ഈമാൻ പൂർത്തീകരിച്ചു. ആ ഖളാ ഖദറിന്റെ ഈമാൻ പൂർണ്ണമാണെങ്കിൽ അല്ലാഹു തആലയുടെ ഇൽമിനെ സംബന്ധിച്ചും അല്ലാഹു തആലയുടെ അലീം എന്നുള്ള സിഫത്തിനെ സംബന്ധിച്ചും പൂർണ്ണമായ ബോധം ഉണ്ടാവണം. എന്നാ ഇസ്മിനെ സംബന്ധിച്ച് സിഫത്തിനെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധം ഉണ്ടാവണം. അങ്ങനെയുള്ളവനെ ഖളാ ഖദറിലുള്ള വിശ്വാസം ഇതേ ഉള്ളൂ. അല്ലാത്തവന് എപ്പോഴും സംശയമാകും ഖളാ ഖദർ, അല്ലാത്തവന് ഖളാ ഖദർ എന്ന് കേട്ടാൽ തന്നെ ശക്കായിരിക്കും. അത് അല്ലാഹുവിന്റെ ഇൽമ് എന്നുള്ളതിനെ കുറിച്ച് അറിവില്ലാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തോഫീഖ് നൽകുമാറാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, يعلم ما بين ايديهم وما خلفهم, നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ولا يحيطون بشيء من علمه الا بما شاء, അവൻ ഉദ്ദേശിക്കുന്ന അല്ലാതെ അവന്റെ ഇൽമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. വസിയ കുർസിയുഹു السماوات والارض, അവന്റെ കുർസി ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാകുന്നു. ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാകുന്നു അവന്റെ കുർസി. അവന്റെ കുർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസി എന്ന് പറയുമ്പോൾ അർശിന്റെ താഴെയുള്ള, മലയാളത്തിൽ അതിന് പാദപീഠം എന്നൊക്കെ അർത്ഥം വെക്കാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ് അള്ളാഹു അലം എനിക്കറിയില്ല. എന്തായാലും അർശിന് താഴെയുള്ള ഒരു സാധനം, ആ കുർസി ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ്. ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ കുർസി എന്നുള്ളത്. അത് അള്ളാഹു തആല മഹത്വം പറഞ്ഞു തരാണ്. ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, وفي الاخبار ان السماوات والارض في جنب الكرسي كحلقه في فلات الله الكرسي الاغاشوبികൾ എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ വന്ന ആശയമാണ്, ഒരു വിജനമായ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം കിടക്കുന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ കഷ്ണം കിടക്കുന്നതുപോലെ ഹദീസിൽ വന്ന്. അതായത് വിശാലമായ ഒരു മരുഭൂമി നമ്മുടെ മനസ്സിൽ കാണുക. ആ മരുഭൂമിയിൽ ഒരു മോതിരം, മോതിരത്തിന്റെ വലുപ്പം എത്രത്തോളം പരിമിതിയുണ്ട്, ആ ഒരു മോതിരം കിടക്കുന്നതിനായി കാണുക. അതുപോലെയാണ് അള്ളാഹുവിന്റെ കുർസിയിനെ സംബന്ധിച്ച് ആകാശഭൂമികൾ. നമ്മൾക്ക് ആകാശഭൂമികളുടെ വളരെ കുറച്ച് നമ്മൾ കാണുന്നു, നമുക്ക് അതന്നെ വളരെ വലുതാണ്, അതന്നെ നമ്മളെ സംബന്ധിച്ചാണ് വളരെ വലുതാണ്. എന്നാൽ ഈ ആകാശഭൂമികളുടെ പൂർണ്ണമായ രൂപം അത് നമുക്കെന്നെ അറിയില്ല. ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാക്കിയ ചില വീഡിയോസ് ഒക്കെ യൂട്യൂബിലാണ്, ഓരോ നക്ഷത്രങ്ങളെയും മിൽക്കി വേ ഗാലക്സി എന്നൊക്കെ പറഞ്ഞു. അത് മൊത്തം അള്ളാഹുവിനെ കുർസിയെ സംബന്ധിച്ചിടത്തോളം അവർ മരുഭൂമിയിലെ മോതിരം പോലെ. ഇനി കുർസി അർശിനെ സംബന്ധിച്ചിടത്തോളമോ അദ്ദേഹം പറയാണ് വൽ കുർസിയു ഫീ ജംബിൽ അർശി കഹൽഖതിൻ ഫീ ഫല. അർശിനെ സംബന്ധിച്ച് കുർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം പോലെ. എത്ര ആ വിശാലത നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനാ പറഞ്ഞതെന്ന് അറിയോ? അല്ലാഹു തആല അലൽ അർശ്, അർശിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇസ്തിവ അലൽ അർശ്, അല്ലാഹു അർശിന് മുകളിലാണ്. അള്ളാഹുവിന്റെ അർശിന്റെ ആ മഹത്വം നമ്മൾ എത്ര ദുർബലരാണ് എന്നും നമ്മൾ എത്ര നിസ്സാരമാണെന്നും, നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഒരു ഉറുമ്പിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മള്. നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ ഉറുമ്പിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പരിഹാരമില്ലാത്ത. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിലും അള്ളാഹു തആലയ്ക്ക് അറിയേണ്ടത് നമ്മളെ തൗഹീദ് എത്രത്തോളം തഹ്ഖീഖ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എല്ലാം നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ വരെ, അതാണ് മുള്ളു തറക്കുന്നവരെ അത്ര പ്രാധാന്യത്തിൽ പറഞ്ഞു, വഴിയിലൊരു തടസ്സം മാറ്റുന്നവരെ പറഞ്ഞു, ആ രീതിയിൽ അള്ളാഹ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അള്ളാഹു തആലയെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മളൊപ്പം കൂട്ടണം, നമ്മളൊപ്പം കൂട്ടണം. ഇന്ന അല്ലാഹ മഅന, ഇന്റെ അള്ളന്റെ ഒപ്പമുണ്ട്. ഇന്ന അല്ലാഹ മഅന, ഇന്റെ അള്ളന്റെ ഒപ്പമുണ്ട്. ഇന്റെ അള്ളന്നെ വിട്ടിട്ടില്ല, ഇന്റെ അള്ളന്നെ കൈവിട്ടിട്ടില്ല. എത്രത്തോളം അവസ്ഥ അറിയോ? പാപം ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് പാപം ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ടാവും. ഉൻസ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തൊരവസ്ഥ. അവന്റെ ശരീരം പാപം ചെയ്യുന്നുണ്ടാവും, അവന്റെ ഇച്ഛക്കടിമപ്പെട്ടിട്ട്. പക്ഷെ അവൻ മനസ്സിലെന്തിണ്ടാവും? അവന് ചിലപ്പോൾ നാവുകൊണ്ട് അവൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടാവും, നാവുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തി പാപം ചെയ്യുന്ന അവസ്ഥ. അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരാളാണത്. കാരണം അവന്റെ ശരീരം ഇച്ഛക്ക് അടിമപ്പെടുമ്പോഴും അവന്റെ കൽബുകൊണ്ട് അവൻ അള്ളാഹുവിനോട് അള്ളാഹുക്ക് പുറത്തിരക്ക് അറിയില്ല. ഞാനതെന്താ ചെയ്യുന്നത് എനിക്കറിയില്ല, എനിക്ക് ആഗ്രഹമില്ല, എനിക്കിഷ്ടല്ല, ഇത് ചെയ്യാനോ കാണാനോ കേൾക്കാനോ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഞാൻ ചെയ്തു. അള്ളാഹു ആ രീതിയിൽ അള്ളാഹുമായിട്ടൊരു ബന്ധം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു തആലയുടെ കുർസിയുടെയും അർശിന്റെയും മഹത്വമാണ്. ആകാശഭൂമി ഉൾക്കൊള്ളാൻ മാത്രം അള്ളാഹുവിന്റെ കുർസി വിശാലമാണ്. എന്നിട്ട് പറയണം അള്ളാഹു സുബ്ഹാനഹു വ തആല വല, ഇതൊക്കെ നമ്മൾ എന്തിലേക്ക് ബന്ധിപ്പിക്കണം എന്നറിയോ? തുടക്കത്തിൽ പറഞ്ഞ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നതിലേക്ക്. വലാ യഊദുഹു ഹിഫ്ളഹുമാ വഹുവൽ ഹിഫ്ളഹുമാ വലാ യഊദുഹു ഹിഫ്ളഹുമാ. ഈ രണ്ടെണ്ണത്തിന്റെ, അതായത് ആകാശഭൂമികളുടെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ഭാരമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ഈ സൂര്യനെ ഉദിപ്പിക്കുന്നതോ മഴ പെയ്യിപ്പിക്കുന്നതോ ഭൂമിയിൽ ചെടിമുളപ്പിക്കുന്നതോ ഈ കോടാനുകോടി ജനങ്ങൾക്ക്, അതിനേക്കാൾ കോടാനുകോടി മത്സ്യങ്ങൾക്ക്, ആകാശത്തെ പക്ഷികൾക്ക്, വനത്തിലെ മൃഗങ്ങൾക്ക്, അങ്ങനെ തുടങ്ങി കാണാൻ പറ്റാത്ത പ്രാണികൾ മുതൽ എന്തൊക്കെ ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അതിന് ഭക്ഷണം കൊടുക്കുന്നതും അതിന്റെ ജീവൻ നിയന്ത്രിക്കുന്നതും അതിന്റെ ഹൃദയം പിടിപ്പിക്കുന്നതും അതിന്റെ ശരീരത്തിലെ ഓരോ നിയന്ത്രണവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അള്ളാഹു തആലയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ രണ്ടെണ്ണത്തിന്റെയും അതിന്റെ അകത്തുള്ളതിന്റെയും സംരക്ഷണം, അതിന്റെ നിയന്ത്രണം അള്ളാഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമുണ്ടാക്കുന്ന ഒരു അള്ളാഹു തആലയ്ക്ക് ഒരു വിഷയമല്ല, അത് ഒരു കാര്യമല്ല. നമ്മുടെ അള്ളാഹ്ക്ക് അത് വിഷയമല്ല. എന്റെ അള്ളാഹ് എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹിനെ സ്വന്തമാക്കണം. അള്ളാഹിനെ എന്റെ അള്ളാഹ് എന്നുള്ള നിലക്ക് ഞാൻ എനിക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല. ആയിഷ ബീവിയുടെ സംഭവം ഞാൻ പലപ്പോഴും പല അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണത്. പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിലും ചിന്തിക്കാറുണ്ട്. ആയിഷ ബീവി ആ സമയത്ത് പറഞ്ഞ ആ ചരിത്രം വായിക്കണം. സുഹൃത്തുക്കളുടെ സീറകൾ വായിക്കുമ്പോഴൊക്കെ ആ ചരിത്രം ഞാൻ വീണ്ടും വീണ്ടും വായിക്കാറുണ്ട്. ആയിഷ ബീവി അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുൽ മുസ്താൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് തൗഹീദിന്റെ തഹ്ഖീഖ് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് അള്ളാഹിന്റെ റസൂലോടെ നമ്മുടെ ആളുകളൊക്കെ റസൂലായിരുന്നു. എങ്ങനെയാലും ഒന്ന് ചപ്പാത്തി നടത്തിട്ട് എന്തെങ്കിലും നിക്ഷിപ്പിച്ച് എങ്ങനെ നേരെ നമ്മളേരെ അങ്ങോട്ട് പോകും? നമ്മളേരെ റസൂൽ എങ്ങനെയൊന്നും ഇതാക്കണത്? വേറെ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ റസൂലിന്റെ സീറയിൽ കാണാം. സൂറത്തു മുജാദിലയിൽ ഒന്നാമത്തെ ആയത്ത് അത് ഇതുപോലുള്ള ഒരു ഉദാഹരണമാണ്. പിന്നെ ഭർത്താവുമായുള്ള ഒരു സംഭവമുണ്ട്, അതിനുശേഷം സമയമല്ല, നമുക്ക് പിന്നെ പറയാം. അപ്പൊ നമുക്ക് ധാരാളമായിട്ട് ചിന്തിക്കണം, അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്തിക്കണം. പറഞ്ഞു അള്ളാഹുക്കൊരു ബുദ്ധിമുട്ടില്ല. വഹുവൽ അലിയുൽ അദീം, അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളെ കൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചത്. അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളെ കൊണ്ട് അള്ളാഹു തആല അലിയാണ്, അദീമാണ്. അള്ളാഹു തആല ഉലൂ, അള്ളാഹു തആല മുകളിലാണ് എന്ന് പറയാം, ഉന്നതനാണ്, മുകളിലാണ് എന്നുള്ള അർത്ഥം, മുകളിലാണ് എന്നുള്ള അർത്ഥം. വളരെയധികം അഹ്ലുസുന്നയും മറ്റു പ്രേക്ഷകക്ഷികളും തമ്മിൽ ചർച്ചകൾ നടന്നൊരു വിഷയമാണ്. അശരിയാക്കൾ പോലെ മറ്റു പല പ്രേക്ഷകക്ഷികളും അള്ളാഹുവിന്റെ ഒലുവ് എന്നുള്ള സിഫത്തിനെ നിഷേധിക്കും. അത് അള്ളാഹുക്കൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കലാണ്. ഞാൻ ഖൈത്തുൽ ഹമവിയുടെ ഷർഹാണെന്ന് എന്റെ ഓർമ്മ ഷെയ്ഖ് ഹുസൈമിയുടെ വായിക്കുന്ന സമയത്ത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായിരുന്നു. സൽഫുകൾ പേരോർമ്മയല്ല. അതിൽ ഒരു പഴച്ച വ്യക്തികളായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും അള്ളാഹു തആല മുകളിലല്ല, അള്ളാഹു തആല മുകളിലാണെന്നുള്ളത് ശരിയല്ല. അപ്പൊ സൽഫുകൾപ്പെട്ട ഒരാൾ ചോദിക്കും പിന്നെ എന്തിനാ പ്രാർത്ഥിക്കും മുകളിൽ കയ്യുമേലക്ക് വരുത്തുന്നത്, പ്രാർത്ഥിക്കുമ്പോ കയ്യെന്തിനാ മുകളിൽ വരുത്തുന്നത്, താഴത്തേക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൂടെ, അള്ള മുകളിലല്ലെങ്കിൽ അള്ള മുകളിലല്ലെങ്കിൽ കൈ താഴ്ത്തുക. അള്ളാഹ് അർശിന് മുകളിലാണ്, അള്ളാഹ് പിന്നെ താഴ്ത്തിക്കാണ്. ഫിത്രത്തി ആയിട്ട് മനുഷ്യരറിയാം എവിടെയാണ്. ഒരു ചെറിയ കുട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എവിടെ പ്രാർത്ഥിക്കുക, ഏത് മതാണെങ്കിലും ഏത് ഫിത്രത്തിലുള്ള ഒരു കുട്ടിയെ കൈ മേലക്ക് ഉയർത്തുള്ളൂ. അള്ള മുകളിലാണ്, അള്ളാഹ് അലിയാണ് എല്ലാം കൊണ്ടും. അള്ളാഹിന്റെ സിഫത്ത് കൊണ്ടും ദാത്തിയായി, അള്ളാഹിന്റെ ദാത്തിയായി അള്ളാഹ് അലിയാണ്. അള്ളാഹിന്റെ ഖുദ്രത്തിയായി അള്ളാഹു തആല അലിയാണ്. അള്ളാഹുവിന്റെ ഖഹാറത്ത് ഖാഹിറായിട്ട് അള്ളാഹു തആല അലിയാണ്. ഈ മൂന്ന് കൊണ്ടും അള്ളാഹു തആല അലിയാണ്. അതായത് അള്ളാഹുവിന്റെ അസ്തിത്വപരമായിട്ട്, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്, അള്ളാഹു തആലയുടെ അധികാരം കൊണ്ട്, പൂർണ്ണമായ അധികാരം കൊണ്ട് അള്ളാഹു തആല അലിയാണ്. അള്ളാഹു തആല പറഞ്ഞു വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, എല്ലാ അടിമകളുടെയും പരമാധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ എല്ലാ പിന്നെ എല്ലാ രീതി കൊണ്ട് അള്ളാഹു തആല അലിയാണ്, ഉന്നതാണ്. അതുപോലെ തന്നെ അളീം, അളീമിന് എന്താ പറയാ മഹത്വമുള്ളനാണ്, മഹത്വം എല്ലാം കൊണ്ടും അളമത്ത് മഹത്വം അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു തആല പറഞ്ഞു അൽ കിബ്രിയാഉ റിദാഇ വൽ അളമത്തു ഇസാരി. കിബ്രിയ, കിബിരിയ പറഞ്ഞാല് അഹങ്കാരം, അള്ളാഹു തആലക്കുള്ളതാണ് കിബ്ര. നമ്മള് കാണുന്ന പോലെ അഹങ്കാരമല്ല, അള്ളാഹു തആലയുടെ അതുണ്ടല്ലോ ഒരു അഹങ്കാരം. റിദാഇ, റിദാഇ എന്ന് പറഞ്ഞാൽ പിന്നെ അരപ്പട്ട പോലെയുള്ള ഒരു വസ്ത്രത്തിനെ പറയും. അളമത്തു ഇസാരി, പിന്നെ മഹത്വം എന്റെ അതുപോലെ ഒരു വസ്ത്രമാണ്, അതായത് ആ മഹത്വമാണ്, അത് എനിക്ക് മാത്രമുള്ളതാണ്. എന്ത് പറയാണ്, ഫമൻ നാദഅനി വാഹിദ മിൻഹുമ ഫദഖ്തുഹു ഫിന്നാ, അതിനോട് ആരെങ്കിലും മത്സരിച്ച് അവനെ നരകത്തിലേക്കിടും. അള്ളാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഞാനെന്ന ഭാവം. ഞാനെന്ന ഭാവം അള്ളാഹുവിന് അവകാശപ്പെട്ടു, അളമറ്റ് അള്ളാഹുവിന് അവകാശപ്പെട്ടു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമറ്റ്. സുബ്ഹാന എത്ര പരിശുദ്ധമാണ്. ദിൽ ജബറൂത്ത്, ജബറൂത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അളമറ്റിന്റെ മറ്റു രീതിയിലുള്ളതാണ്, ഒരു അധികാരം എന്നുള്ള ആശയമാണ്. അള്ളാഹു തആല അധികാരം കൊണ്ട് വൽ മലകൂത്ത്, ഇതൊക്കെ ഒരു ആശയം വരാണ് മലയാളത്തിൽ എങ്ങനെ എത്ര മലക്കൂത്ത് മുൽക്ക്. അപ്പോൾ വൽ കിബിരിയ, കിബിരിയ പറഞ്ഞാൽ താനെന്ന ഭാവത്തിന്റേത്. വൽ അളമ, ആ ഒരു മഹത്വപ്പെടുത്തൽ, ഇതൊക്കെ ഉള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണെന്നുള്ളത്. റുക്കൂഇൽ റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് നമ്മള് ആ ഒരു ഇതൊക്കെ ഈ ദുആകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം റുക്കൂഇൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. ഈ കഴിഞ്ഞ ദിവസത്തിൽ നമ്മളൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശിർക്കിൽ നിന്ന് രക്ഷ തേടാൻ. അത് നമ്മൾ പഠിച്ചു എന്നാ വിചാരിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിശൈഇൻ അലമഹു വസ്തഗ്ഫിറുക ലിമാ ലാ അലം. ശിർക്കിൽ നിന്ന് സംരക്ഷണം നേടാനുള്ളത്. അതുപോലെ ഓരോ ദുആകളൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പിന്നെ ആയത്തുൽ കുർസി പൂർണ്ണമായിട്ട് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തീർന്നതാണ്. അള്ളാഹുവിന്റെ അലീ അദീം എന്നുള്ള ഇസ്മ കൊണ്ട് അവസാനിപ്പിച്ചു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, എന്തുകൊണ്ടാണ് അള്ളാഹു എന്റെ ഇലാഹായത് എന്നുള്ളത് വിശദീകരിക്കാൻ അൽ ഹയ്യുൽ ഖയ്യൂമാണ്. ആ പറഞ്ഞ ആശയങ്ങൾ ഹൃദയത്തിൽ വരണം. അതുപോലെ തന്നെ ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ. ഈ ആയത്തിനെ ഇങ്ങനെ 10 ഭാഗമാക്കി കൊണ്ട് തന്നെ അർത്ഥമറിയാത്തവർ, ആശയമറിയാത്തവർ ആശയം മലയാളത്തിൽ പഠിച്ചിരിക്കണം. അതിനുമപ്പുറത്തേക്ക് ചെറിയ രീതിയിൽ വിശദീകരിച്ച ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ചിന്തകൾ കൊണ്ടല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആയത്തുകളുടെയും ഹദീസുകളുടെയും ഇടയിലൂടെ നമ്മുടെ മനസ്സിന്റെ ചിന്ത കൊണ്ടുപോയിട്ട് തദബ്ബുറോടുകൂടി കൽബിന്റെ കണ്ണുകൊണ്ട് വായിച്ചിട്ട് അയിനുൽ യഖീൻ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കൽബിന്റെ കണ്ണുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോ ആയത്തുൽ കുർസി നമുക്ക് രാവിലത്തെയും വൈകുന്നേരത്തെയും അധികാരികളിൽ ചെല്ലാം. എല്ലാ നമസ്കാരത്തിന് ശേഷവും ചൊല്ലിയാൽ
സ്വർഗത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഒന്നുമില്ല എന്ന രീതിയിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെല്ലാവുന്നതാണ്. നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ ആശയം മനസ്സിലാക്കേണ്ടതാണ്. ധാരാളമായി അല്ലാതെയും നമുക്ക് പിശാചിന്റെ വസ്വാസുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെല്ലാവുന്നതാണ്. ഒരുപാട് മഹത്വമുള്ള ആയത്താണ്. വേറെ ഒരുപാട് പ്രത്യേകതകൾ ഈ ആയത്തും ഈ ആയത്തിൽ കുർസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഹിഫ്ളില്ലാത്തവർ പഠിക്കുക, ആശയം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആശയങ്ങൾ ഉൾക്കൊള്ളാനും ഇൻഷാ അള്ളാഹ് ജീവിതത്തിന്റെ ഓരോ മേഖലയിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും, വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.